അധ്യായം 33, പേജ് 212. ഗോവിന്ദൻ. ഗോവിന്ദ, 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 ഗോവിന്ദ. കടവത്ത് കേട്ട ഈണം കാറ്റേറ്റെടുത്തു. ഓളങ്ങളതിന് താളമിട്ടു. കിളികൾ അതേറ്റുപാടി. തെങ്ങോലകളും അത് തന്നെ ജപിച്ചു. ഗോവിന്ദ, ഗോവിന്ദ. മുണ്ഡനം ചെയ്ത ശിരസ്, ചാരം പൂശിയ നെറ്റി, രുദ്രാക്ഷമാലകൾ, കുടവയർ, മെലിഞ്ഞ കൈകൾ, രോഗാതുരമായ വലിയ ശരീരം, മണ്ണിറമുള്ള ഏറാപ്പ്, തോളിലും അതേ നിറമുള്ള പൊക്കണം, നീരുവന്നു വിങ്ങിയ കാലുകൾ, വിണ്ടുകീറിയ പാദങ്ങൾ, നടക്കുന്ന അടിയിലും ശ്വസിക്കുന്ന ശ്വാസത്തിലുമൊക്കെ ഗോവിന്ദ, ഗോവിന്ദ എന്ന നിലവിളി. യു പി സ്കൂൾ മാഷായിരുന്നു, നല്ലപോലെ പഠിപ്പിച്ചിരുന്നു, മുൻകോപിയുമായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, ബന്ധുക്കൾ, മിത്രങ്ങൾ ഒക്കെ ആ മുൻകോപത്തിൻ്റെ ഇരകളായി. നിർദയനായിരുന്നു, ആർക്കും ദാക്ഷിണ്യം കിട്ടിയില്ല. ചോദിച്ചതിന് ഉത്തരം പറയാത്തതിന് ഒരു ശിഷ്യനെ ചൂരൽ വീശിയടിച്ചു. സ്ഥാനം തെറ്റിയെന്ന് പലരും പറയുന്നു. കുട്ടി അവിടെ പിടഞ്ഞു വീണു. മാഷിയുടെ പരിഭ്രമിച്ച കൈകളിൽ കിടന്ന് തന്നെ കണ്ണടക്കുകയും ചെയ്തു. അവൻ്റെ മെലിഞ്ഞ നെഞ്ചിൻകൂടിനുള്ളിൽ ദ്വാരം വീണ ഒരു കുഞ്ഞു ഹൃദയമാണ് പ്രയാസപ്പെട്ട് മിടിച്ചുകൊണ്ടിരുന്നത്. ചോദ്യം കേട്ടാൽ അവന് വീർപ്പുമുട്ടലുണ്ടാകും, വാക്ക് പിഴയ്ക്കും. മാഷിക്ക് മുൻകോപം ഉണ്ടാവാനും അതുതന്നെയാണ് കാരണം, അവൻ്റെ വിക്കലും വേർക്കലും ഉത്തരമുട്ടലും. ഗോവിന്ദൻ എന്നായിരുന്നു കൊച്ചു ശിഷ്യൻ്റെ പേര്. ആരോ വന്ന് ഗോവിന്ദനെ മാഷിയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുമ്പോൾ അവൻ്റെ മെലിഞ്ഞ് ചുള്ളിക്കമ്പ് പോലെയുള്ള കൈകൾ താഴേക്ക് തൂങ്ങിക്കിടന്ന് മെല്ലെയാടി. അതും നോക്കിക്കൊണ്ട് മാഷി തരിച്ചു നിന്നു. ക്ലാസ് മുറി ഒഴിഞ്ഞു. സന്ധ്യയായി, ഇരുട്ടായി, രാത്രിയായി, നേരം വെളുത്തു. മാഷ് അപ്പോഴും അതേ നിൽപ്പ് തന്നെ. അകത്തും പുറത്തും ഒരേ വിളിയോടെ ഗോവിന്ദ. പ്രപഞ്ചം മുഴുവനും മാഷിയുടെ കാതിൽ മുഴങ്ങി. ഗോവിന്ദ, ഗോവിന്ദ. ഒരു ജീവപര്യന്തം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിട്ടും വീട്ടിൽ പോയില്ല. സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് അരഞ്ഞു തിരിഞ്ഞു. കുട്ടികളെ നോക്കി പകച്ചു നിന്നു. അടുത്തേക്ക് പോണ്ട, ആളെ തിരിച്ചറിഞ്ഞവർ കുട്ടികളെ പേടിപ്പിച്ചു. പേടിക്കഥകൾ പ്രചരിപ്പിച്ചു. തുറിച്ചു നോക്കും, കൈകാട്ടി വിളിക്കും, ചോര കുടിക്കും, തട്ടിക്കൊണ്ടുപോകും. കൈനിറയെ മധുരമിട്ടായികളുമായി എന്നും സ്കൂൾ പഠിക്കൽ കുട്ടികളെ കാത്തു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അധ്യാപകൻ വിലക്കി. ഇവിടെ എങ്ങനെ നിൽക്കരുത്, കുട്ടികളെ ശല്യപ്പെടുത്തരുത്. തലമുണ്ഡനം ചെയ്തു, ഭിക്ഷപാത്രമെടുത്തു, മേലാകെ ചേറുപൂശി. ഗോവിന്ദ, ഗോവിന്ദ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഇല്ലം, സമ്പത്ത് ഒക്കെ ഓർമ്മയിൽ നിന്ന് പോയി. കാലുകൾ വിണ്ടുപൊട്ടി, ദേഹം വിളർത്തു, അപരിചിത ദേശങ്ങളിൽ അലഞ്ഞു. കണ്ണിറയെ കുട്ടികളെ കണ്ടു. എല്ലാ കുട്ടിയും ഗോവിന്ദനായിരുന്നു. ഗോവിന്ദന്മാർക്ക് മധുരം കൊടുക്കുമ്പോൾ കണ്ണുനീര് തടഞ്ഞു നിർത്താൻ പറ്റിയിരുന്നില്ല. കരഞ്ഞു തന്നെ വിളിച്ചു, ഗോവിന്ദ, ഗോവിന്ദ. ഏതു നാട്ടിൽ പോയാലും കുട്ടികളുടെ പഠിക്കൽ പോയി ആലോചിച്ചങ്ങനെ നിൽക്കും. പിന്നെ മെല്ലെ കയറി ചെല്ലും. ആശങ്കയോടെ ചോദിക്കും, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ അനുവദിക്കുമോ? നിഷേധിക്കുമ്പോൾ താണു തൊഴുത് കാൽക്കൽ വീണു. എൻ്റെ പ്രായശ്ചിത്തമാണ്, തള്ളിക്കളയരുത്. കണ്ണ് നിറഞ്ഞൊഴുകി. പറഞ്ഞോളൂ, സ്കൂൾ അധികാരികൾ സമ്മതം മൂളി. എല്ലാ കഥകളും ഗോവിന്ദൻ്റെ കഥകളായിരുന്നു, സാക്ഷാൽ ഗോവിന്ദൻ്റെ. കഥ പറച്ചിലുകാരൻ എത്തുമ്പോൾ ദേശം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഒരു വീട്ടിലുമില്ല ഒച്ചയും അനക്കവും, തീപ്പൊടിയില്ല, കുഞ്ഞുങ്ങളുടെ കരച്ചിലില്ല, കഞ്ഞിവേവുന്ന മണമില്ല. എവിടെ പോയി കുഞ്ഞുങ്ങൾ? കഥ പറച്ചിലുകാരൻ ചോദിച്ചു. ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വലിയ വിഷമത്തിലാ സ്വാമി. ഒരു നിലയ്ക്ക് സ്വാമി ഇപ്പോൾ വന്നത് നല്ലതിനാ. എല്ലാവരുടെ മനസ്സും ഒന്ന് തണുക്കട്ടെ, കടത്തുകാരൻ പറഞ്ഞു. പക്ഷേ കഥ പറച്ചിലുകാരൻ എത്തിയിരിക്കുന്നു എന്ന് കേട്ട് ദിനകരനും മാർക്കോസും കുഞ്ഞുട്ടനുമൊക്കെ അസ്വസ്ഥരാവുകയാണ് ചെയ്തത്. ഈ അവസ്ഥയിൽ എങ്ങനെ കഥാസായാഹ്നം നടത്തും? എങ്ങനെ ഇവിടം വിട്ടു പോകും? ഒരു പഴുത് കിട്ടാൻ കാത്തുകിടക്കുകയാണ് കുമാരൻ്റെ ടിപ്പറുകൾ. എങ്ങനെ ഇവിടുന്ന് പോകും? എങ്ങനെ കഥാസായാഹ്നം നടത്താതിരിക്കും? അമ്മ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും കഥ പറച്ചിലുകാരനെത്തിയാൽ കഥാസായാഹ്നം നടത്തണമെന്നാണ് ആദിയുടെ നിയമം. എന്തിനാണോ ഇങ്ങനെ കിടന്ന് വിഷമിക്കണേ? ഞങ്ങളില്ലേ ഇവിടെ. പോയി നിങ്ങളുടെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ അത് നടത്തിയിട്ട് വാ. അതുവരെ ഈ ലോറികൾ തടഞ്ഞിർത്താൻ ഞങ്ങൾ 10-15 ആൾ ധാരാളമാ. പരഞ്ജു ചക്രമാക്കൾ ദിനകരൻ്റെ തോളത്തട്ടി ധൈര്യം കൊടുത്തു. ദിനകരൻ അപ്പോഴും നിന്നു പരുങ്ങി. ഇവിടെ ഒരു നുള്ളു മണ്ണ് വീടില്ല, ഗ്യാരണ്ടി. ജയൻ മുനക്കക്കടവ് പറഞ്ഞു. ബാറ്റ് എൻ്റെ കയ്യില. ജിംഖാന ക്ലബിൻ്റെ ഊറ്റം മുഴുവൻ അവൻ്റെ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നു. ചക്രമാക്കലും കൂട്ടരും കൊടുത്ത ധൈര്യം കൊണ്ടാണ് നക്ഷത്രക്കണ്ടലുകളുടെ വനത്തിൽ നിന്ന് അവൻ കഥാരാവിന് പുറപ്പെട്ടത്. കഥ പറച്ചിലുകാരൻ വന്നു ചേർന്നാൽ പിന്നെ ഒന്നും ആലോചിച്ച് നിൽക്കരുത്, ചടങ്ങ് തുടങ്ങണം. ദേശക്കാരനവരായ തുരുത്തിന്മേൽ പാർക്കുന്ന കണ്ണേട്ടൻ പറഞ്ഞത് എല്ലാവരും ശരിവച്ചു. പടിഞ്ഞാറേ താഴം കറുത്ത കൊഴുന്ന ചെളിയിൽ മുങ്ങിക്കിടക്കുകയാണ്. മുകൾ പരപ്പിൽ കുമിളകൾ പൊന്തി നിൽക്കുന്ന വെള്ളത്തിലിറങ്ങി നിൽക്കാൻ മാർക്കോസിന് അറപ്പ് തോന്നി. കഥ പറച്ചിലുകാരൻ ഏതോ ആമ്പൽ കുളത്തിൽ മുങ്ങി നേർന്നു വന്നു. ഗോവിന്ദ ഗോവിന്ദ, മുന്നിലിരിക്കുന്ന കുട്ടികളെ നോക്കി അയാൾ വാ തുറന്ന് ചിരിച്ചു. അടുത്തേക്ക് വാ, അയാൾ അവരെ കൈകാട്ടി വിളിച്ചു. പൊക്കണം തുറന്ന് മധുരമിഠായികൾ വാരിക്കൊടുത്തു. പണ്ട് പണ്ട് ഒരു വലിയ മഴയുടെ ഒരു വലിയ മലയുടെ താഴ്വാരത്തിൽ പൈക്കളെ വളർത്തി. പാലും വെണ്ണയും വിറ്റ് ജീവിച്ചിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. മലയുടെ താഴ്വാരം മുഴുവൻ വിശാലമായ പുൽമേടുകളായിരുന്നു. അതിൽ അവിടെയായി അവരുടെ വീടുകൾ ചിതറിക്കിടന്നു. പുൽമേടിന് കുറുകെ ഒരു നദി ഒഴുകിയിരുന്നു. അലക്കാനും കുളിക്കാനും വെക്കാനുമൊക്കെ ആളുകൾ ആ നദിയിലെ വെള്ളം ഉപയോഗിച്ചു. തീരെ അഴുക്കില്ലാത്ത നിർമ്മലമായ വെള്ളമായിരുന്നു നദിയിലേത്. മലയിലും പുൽമേടുകളിലും മലയിലും പുൽമേടുകളിലുമുള്ള ഇളം പുല്ലുകൾ തിന്ന് പശുക്കൾ തടിച്ചുകൊഴുത്തു. അവ ധാരാളം പാൽ ചുരത്തി. പാൽക്കുടങ്ങളും ചുമന്ന് സ്ത്രീകൾ നഗരത്തിലേക്ക് വിൽപ്പനയ്ക്ക് പോയി. കാട്ടിലും മേട്ടിലും പൈക്കളെ മേച്ചിരുന്നതും അരുവിയിലിറക്കി തേച്ചു കുളിപ്പിച്ചതുമൊക്കെ കുട്ടികളായിരുന്നു. ഈ ഇരിക്കുന്ന ഗോവിന്ദന്മാരെ പോലുള്ള ഗോവിന്ദന്മാർ പൈക്കൾ വയറു നിറച്ച് പുല്ലു തിന്നുമ്പോൾ അവർ കാട്ടിലെ മരങ്ങളിലൊക്കെ പാഞ്ഞു കയറി കിട്ടിയ കായും കനിയുമൊക്കെ പറിച്ചു തിന്നും. മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്ന് കുട്ടിക്കുരങ്ങന്മാരെ പോലെ ആടിക്കളിക്കും. പുഴയിലേക്കെടുത്ത് ചാടിത്തിമിർക്കും. ചില ദിവസങ്ങളിൽ അവർ പൈക്കളെയും തെളിച്ച് മലയുടെ മുകളിലേക്ക് കയറും. അവിടെ നിന്നാൽ ഭൂലോകം മുഴുവനും കാണാം. മടങ്ങി വരാൻ ഇരുട്ടിയാൽ വഴിയാകെ തെറ്റും. മലയിലിങ്ങനെ കണ്ണു കാണാതെ തപ്പിത്തടയും. കൊടും മലയല്ലേ, ഗോവിന്ദ ഗോവിന്ദ, മലയിൽ ആനയുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്. ഈ കുറുമ്പ് ഗോവിന്ദന്മാരെ കാണാതെ പേടിച്ച് നിലവിളിച്ച് അമ്മമാരും അച്ഛന്മാരും മാമന്മാരും മാമിമാരുമൊക്കെ വിളക്കും പന്തവുമായിട്ട് മല കയറി വരും. നീ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. മുതിർന്നവരെല്ലാം ചേർന്ന് ഒരു കുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തും. കറുത്ത് മെല്ലിച്ചൊരു കുട്ടിയെ, സാക്ഷാൽ ഗോവിന്ദനെ. ഗോവിന്ദ ഗോവിന്ദ, അവനോ മഹാകുസൃതിയോടെ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടു നിൽക്കും. ഇന്ന് മലയുടെ ഉച്ചയിലെത്തിയില്ല, നാളെ എന്തായാലും അവിടെ എത്തണം എന്നാവും അപ്പോൾ അവൻ്റെ ഉള്ളിലെ കണക്കുകൂട്ടൽ. അത്രയ്ക്ക് കുറുമ്പനാണ്. ഏനം കിട്ടുമ്പോഴൊക്കെ മുതിർന്നവരെ പറ്റിക്കും, കട്ടു തിന്നും, മറഞ്ഞിരുന്ന് പേടിപ്പിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതിർന്നവരെല്ലാം കൂടി വലിയൊരു പൂജ നടത്താൻ ഒരുക്കം കൂട്ടുന്നത് ഗോവിന്ദന്മാർ കണ്ടു. പൂജയല്ലേ, അവിലോ ശർക്കരയോ പഴമോ അപ്പമോ എന്തെങ്കിലുമൊക്കെ നുണയാൻ കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. എന്താ ഇത്, എന്തിനു വേണ്ടിയുള്ള പൂജയാണ്, ആരെയാണ് പൂജിക്കുന്നത് എന്ന് ചില സംശയങ്ങളും ചോദിച്ചു. മുതിർന്നവർക്ക് സന്തോഷമായി. കുറുമ്പന്മാരാണെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടല്ലോ, നന്നായി. സാക്ഷാൽ ഗോവിന്ദന്റെ അച്ഛൻ എല്ലാം വിസ്തരിച്ചു തന്നെ പറഞ്ഞുകൊടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് കുട്ടികളെ. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ പൂജയെ ആശ്രയിച്ചാണ്. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെയാണ് നമ്മൾ പൂജിച്ച് സന്തോഷിപ്പിക്കുന്നത്. കാലാകാലങ്ങളിൽ മഴ പെയ്ത് മലയും താഴ്വരകളും പച്ചപിടിച്ച് നിന്നാലേ നമുക്ക് പൈക്കളെ വളർത്തി ജീവിക്കാൻ പറ്റൂ. ഈ പുൽമേടുകളൊക്കെ മഴ കിട്ടാതെ ഉണങ്ങിപ്പോയാൽ നമ്മുടെ പൈക്കളൊക്കെ എന്തു തിന്നും? പട്ടിണി കിടന്ന് അവ ചത്തുപോകും. ദേവേന്ദ്രൻ്റെ കൽപ്പനയുണ്ടെങ്കിലേ കാർമേഘങ്ങൾ ഭൂമിയിൽ മഴ പെയ്യിക്കൂ. മേഘങ്ങളൊക്കെ ദേവേന്ദ്രൻ്റെ ചൊൽപ്പടിയിലാണ്. മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ നദി നറ്റും, നാട് മുടിയും. അതുകൊണ്ട് ഇന്ദ്രനെ സന്തോഷിപ്പിക്കാനാണ് ഈ പൂജ. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, നമ്മുടെ പൈക്കളെയും പങ്കെടുപ്പിക്കണം. അപ്പോൾ ഒരു വെളുത്ത പയ്യിൻ്റെ പള്ളക്ക് ചാരി നിൽക്കുകയായിരുന്ന കറുത്ത ഗോവിന്ദൻ ചെറുതായൊന്ന് ചിരിച്ചു. എന്താ അച്ചായി പറയണത്, മഴ പെയ്യിക്കുന്നത് ദേവേന്ദ്രനാണെന്നോ? അച്ഛൻ അത് വിശ്വസിച്ചല്ലോ, കഷ്ടം. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി നമ്മുടെ താഴ്വാരത്തിൽ മഴ പെയ്യിക്കുന്നത് ഈ പർവ്വതമാണ്. ഞങ്ങൾ എന്നും കാണുന്നതല്ലേ. നിങ്ങൾ എന്ത് കണ്ടു? മുതിർന്നവർ ചോദിച്ചു. ഈ പർവ്വതത്തിൻ്റെ തുഞ്ചാത്തുഞ്ചത്ത് ചെന്ന് നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാം പാഞ്ഞു പാഞ്ഞു പോകുന്ന മേഘങ്ങളെ മുഴുവൻ പർവ്വതം തടഞ്ഞു നിർത്തുന്ന കാഴ്ച. ഉള്ളിൽ നീർ നിറഞ്ഞ് വിങ്ങുന്ന മേഘങ്ങൾ പിന്നയ്ക്ക് പിന്നാലെ വന്ന് ഞെങ്ങി ഞെരുങ്ങുമ്പോഴാണ് മഴ പെയ്യുന്നത്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുതിർന്നവരൊക്കെ മുഖത്തോട് മുഖം നോക്കി. എത്രയോ തവണ അവരും കണ്ടിരിക്കുന്നു ആ കാഴ്ച. അതുകൊണ്ട് അവർ ചോദിച്ചു, എന്തിനാ വെറുതെ കാണാമറിയത്തിരിക്കുന്ന ഇന്ദ്രനെ പൂജിക്കുന്നത്? കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന സത്യത്തെ പൂജിച്ചുകൂടെ? പറയുന്നത് ശരിയല്ലേ? പർവ്വതമല്ലേ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ വീഴിക്കുന്നത്? ആ സത്യത്തെയല്ലേ പൂജിക്കേണ്ടത്? അവൻ്റെ വാക്കുകൾ തട്ടാൻ അവരെല്ലാവരും അശക്തരാണ്. അവൻ പറയുന്നതേ ശരിയായി വരാറുള്ളൂ. കുട്ടി കുറുമ്പനാണെങ്കിലും അവനായിരുന്നു അവരുടെ സത്യം. മുതിർന്നവരൊക്കെ കൂടി ആലോചിച്ചു, ഇത്തവണ പർവ്വതത്തെ പൂജിക്കാം. അത് അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മേഘങ്ങൾക്ക് വഴിമുട്ടുന്നത്, കാലാകാലങ്ങളിൽ സമൃദ്ധിയായി മഴ കിട്ടുന്നത്. അവർ പർവ്വതത്തെ പൂജിച്ചു. ഇന്ദ്രന് കലശലായ കോപം വന്നു. ഹാ അഹങ്കാരികളെ, ഇതിൻ്റെ ഫലം നിങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ദ്രൻ തൻ്റെ വരുതിയിലുള്ള മേഘങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി. കുറച്ചൊന്നുമല്ല, കോടിക്കണക്കിന് മേഘങ്ങൾ, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മേഘങ്ങളും. നിങ്ങൾ കൂട്ടത്തോടെ പെയ്യും. ഐ റിപ്പീറ്റ്, നിങ്ങൾ കൂട്ടത്തോടെ പോയി അവരുടെ മേൽ പെയ്യുക. അവരുടെ നദി കരകവിയട്ടെ. പൈക്കളും കുഞ്ഞുങ്ങളും ഒലിച്ചു പോകട്ടെ. അവരുടെ മല കുത്തനെ ഇടിയട്ടെ, ഇന്ദ്രൻ കൽപ്പിച്ചു. മേഘങ്ങൾ കൂട്ടത്തോടെ ഇളകി പുറപ്പെട്ടു. നോക്കിക്കൊണ്ടു നിൽക്കെ പർവ്വതം പുകയാൻ തുടങ്ങി. താഴ്വരയും നദിയും പുൽമേടുകളും മനുഷ്യരുമൊക്കെ കൂയിരുട്ടിൽ മുങ്ങി. കാലമല്ലാത്ത കാലത്ത് ഇത്രയും ഭയങ്കരമായൊരു മഴയുടെ വരവ് കണ്ട് അവരെല്ലാം ഭയന്നു വിറച്ചു. ഘോരമഴ പെയ്തു തുടങ്ങി. കൊടുങ്കാറ്റ് വീശി. ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ പേടിച്ചു നിലവിളിച്ചു. പശുക്കൾ ചൂളിക്കൂടി നിന്നു. ആ പൈതലിൻ്റെ വാക്ക് കേട്ടിട്ട് ഇന്ദ്രന് കൊടുക്കേണ്ട പൂജ പർവ്വതത്തിന് കൊടുത്തതാണ് ഈ നാശത്തിനൊക്കെ കാരണം. പർവ്വതമാണത്രേ മഴ പെയ്യിക്കുന്നത്, എന്തൊരു വിട്ടിത്തം എന്നിങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. കറുത്തുമെല്ലിച്ച ഗോവിന്ദൻ എല്ലാം കേട്ടിട്ടും കുസൃതിച്ചിരി ചിരിച്ചുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു, പർവ്വതം തന്നെയാണ് മഴ പെയ്യിക്കുന്നത്, പർവ്വതത്തിന് തന്നെയാണ് പൂജ കൊടുക്കേണ്ടത്. ഇത്രയ്ക്ക് ധിക്കാരമോ? ഇന്ദ്രൻ്റെ കോപം ഇരട്ടിച്ചു. മഴയുടെ ഭീകരതയും വർദ്ധിച്ചു. മലയിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. അപ്പോഴും ഗോവിന്ദന് ചിരി തന്നെ ചിരി. മലയെ പൂജിച്ചതുകൊണ്ടല്ലേ നമുക്ക് ഈ കഷ്ടം വന്നത്? നമ്മൾ പൂജിച്ച അവിലും പഴവും ശർക്കരയും നെയ്യും തേനുമൊക്കെ ഇവനല്ലേ തിന്നത്? ഇവൻ രക്ഷിക്കട്ടെ നമ്മളെ എന്ന് പറഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ കൈ ചുരുട്ടി പർവ്വതത്തിൻ്റെ പള്ളയ്ക്ക് ഒറ്റയിടി വെച്ചു കൊടുത്തു ആ പൈതൽ. അതിൻ്റെ ശക്തിയിൽ പർവ്വതം ഞെട്ടിവിറച്ചു. മരങ്ങളൊക്കെ കൂട്ടിയിടിച്ചു. പക്ഷികളൊക്കെ പറന്നു പൊങ്ങി. കുരങ്ങന്മാരൊക്കെ ചാടിയോടി. പാമ്പുകളൊക്കെ മാളത്തിലൊളിച്ചു. പുലികളും കരടികളും സിംഹങ്ങളും അലറിക്കരഞ്ഞു. ആനകൾ ചിഹ്നം വിളിച്ചു. മാനുകൾ ചിതറിയോടി. ഇതൊക്കെ കണ്ടിട്ടും കള്ളച്ചിരിയോടെ നിൽക്കുകയായിരുന്ന അവൻ ഗോവിന്ദ ഗോവിന്ദ തൻ്റെ ഇടത്തെ കൈകൊണ്ട് ആ പർവ്വതത്തെ കോരിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു. എല്ലാവരും ഇതിൻ്റെ ചോട്ടിലേക്ക് വന്നു നിൽക്കുവിൻ, പൈക്കളെയും കൊണ്ടുവരുവിൻ. ഇന്ദ്രൻ വേണമെങ്കിൽ ഇന്ദ്രൻ എത്ര വേണമെങ്കിലും മഴ പെയ്യിക്കട്ടെ. പെയ്ത് മേഘങ്ങൾ അവശരായി. ഉണങ്ങിയ മുലകൾ പോലെ അവ ആകാശത്ത് തൂങ്ങിക്കിടന്നു. ഞെക്കിപ്പിഴിഞ്ഞാലും ഇനിയൊരു തുള്ളി കിട്ടാനില്ലാതെയായി. ഇന്ദ്രൻ തോറ്റു. പർവ്വതക്കുടയുടെ ചോട്ടിൽ ആപത്തേതുമില്ലാതെ നിൽക്കുന്ന ആളുകളെയും അവരുടെ പൈക്കളെയും കുന്നെടുത്ത് അമ്മാനമാടുന്ന കറുത്ത ചെക്കനെയും നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ഇന്ദ്രൻ മേഘങ്ങളെയെല്ലാം മടക്കിപ്പിടിച്ചു. സത്യത്തോടാണല്ലോ തോറ്റത് എന്നാശ്വസിച്ചു. പിന്നെ ഒരു ശല്യവും ഉണ്ടാക്കാൻ നിന്നില്ല ഇന്ദ്രൻ. എല്ലാ കൊല്ലവും അവർ പർവ്വതത്തെ പൂജിച്ചു. കോടി തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അടിമുതൽ മുടിവരെ ദീപങ്ങൾ കൊളുത്തിവെച്ചു. സുഗന്ധവസ്തുക്കൾ കൊണ്ട് പുകച്ചു. ഓരോ ചെടിയിലും മരത്തിലും പൂമാലകൾ തൂക്കി. ഒരു ചെടിയോ മരമോ ആരും പിഴുതുമാറ്റിയില്ല. പർവ്വതമോ കാലാകാലങ്ങളിൽ ആവശ്യത്തിന് മഴ പെയ്യിച്ച് അവരെ പരിപാലിച്ചു. ഗോവിന്ദ ഗോവിന്ദ മാഷ് കഥ പറഞ്ഞു നിർത്തി. മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇത്രയേറെ കഷ്ടപ്പെട്ടൊരു ദിവസം ദിനകരൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പാതി കഥ മാത്രമേ അയാളുടെ കാതിൽ പതിഞ്ഞിട്ടുള്ളൂ. പാതി കേൾവി അയാൾ നക്ഷത്ര കണ്ടലുകളുടെ കാട്ടിലേക്ക് നീട്ടിവെച്ചിരുന്നു. എങ്കിലും കഥ തീർന്നപ്പോൾ പതിവ് പോലെ അയാൾ എഴുന്നേറ്റ് നിന്നു. ഇത് 5-ാം കഥാസായാഹ്നം. കഥ പറഞ്ഞത് ആരാണ്? കഥ പറഞ്ഞത് എല്ലാവരും ചോദിച്ചു. പേര് ഗോവിന്ദ, നാട് ഗോവിന്ദ, വീട് ഗോവിന്ദ. ദിനകരൻ തുടർന്നു, ഈ കഥ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയുക്തമാക്കാമെന്ന് നമ്മൾ ആലോചിക്കണം. മുതിർന്നവർ ആലോചിക്കും മുമ്പ് സിദ്ധു ചാടി എണീറ്റു. സത്യത്തെ പൂജിക്കണം, അവൻ പറഞ്ഞു. ദിനകരൻ അവനെ ചേർത്തു പിടിച്ചു. സിദ്ധുവിന് വലിയ അഭിമാനം തോന്നി. ദിനകരൻ ഹൃദയം തുറന്നു ചിരിച്ചു. നമ്മുടെ സത്യം ഈ മണ്ണും വെള്ളവും കാടും പക്ഷികളും മീനുകളുമാണ് കുട്ടികളെ. ഗോവിന്ദ ഗോവിന്ദ. കുട്ടികൾ ആഹ്ലാദത്തോടെ അത്യുച്ചത്തിൽ ഏറ്റുവിളിച്ചു ഗോവിന്ദ ഗോവിന്ദ. തോണിത്തലപ്പത്തിരുന്ന കഥപറച്ചിലുകാരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൂങ്ങിക്കിടന്നാടുകയാണ് മെലിഞ്ഞ് ചുള്ളിക്കമ്പ് പോലെ നേർത്ത രണ്ട് കുഞ്ഞിക്കൈകൾ അടഞ്ഞ കണ്ണിനു മുന്നിൽ.